Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് ഗ്രന്ഥം സംഗീത കഥാവിഷ്കാരത്തിന്റെ 7-ാം ഭാഗമാണിത്. സ്രഷ്ടാവായ ദൈവവുമായി മനുഷ്യൻ ചെയ്ത ഉടമ്പടിയുടെ പ്രതീകവും ദൈവത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രായോഗികതയുമാണ് 10 കൽപ്പനകളിൽ പ്രതിഫലിക്കുന്നത് എന്ന് നാം കണ്ടുകഴിഞ്ഞു. ഉടമ്പടി ലംഘിച്ച മനുഷ്യനാണ് പാപത്തിനും തിന്മയ്ക്കും അടിമയായിത്തീരുന്നത്. എന്നിട്ടും തന്റെ ജനത്തോട് ദൈവം കാരുണ്യം കാണിച്ചു. അവരെ തിരുത്തുന്നതിനും നയിക്കുന്നതിനുമായി മോശയെ വീണ്ടും ജനമധ്യത്തിലേക്ക് ദൈവം പറഞ്ഞയച്ചു. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളമായി മോശ ജനമധ്യത്തിൽ സൂക്ഷിക്കാൻ ഒരു വാഗ്ദത്ത പേടകം പണികഴിപ്പിച്ച് അത് മനോഹരമായൊരു കൂടാരത്തിൽ സ്ഥാപിക്കുന്നു.
സമാഗമ കൂടാരം കർത്തനിൽ സാന്ത്വന സാന്നിധ്യം സാക്ഷ്യപേടകം യാവേയിൽ അതിവിശുദ്ധ മന്ദിരം സാക്ഷ്യമേകും നവജനം ഇസ്രായേൽ ജനം അവിടെ സംഗമിക്കും സ്തുതിക്കും ഗമിക്കും പുറപ്പാടിതിൽ.
അകത്തും പുറത്തും സ്വർണം പൊതിഞ്ഞ പേടകമായിരുന്നു അത്. ജനമധ്യത്തിലെ സനാതനമായ ദൈവിക സാന്നിധ്യമായിരുന്നു, സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു സാക്ഷ്യപേടകം. ദൈവത്തിൽ നിന്നും ലഭിച്ച കൽപ്പനകളുടെ കൽഫലകങ്ങൾ മോശ അതിനുള്ളിൽ സ്ഥാപിച്ചു. അങ്ങനെ ദൈവത്തോട് തന്റെ ജനത്തിനുള്ള ഉടമ്പടിയുടെ അടയാളമായിരുന്നു ആ സാക്ഷ്യപേടകവും അതുൾക്കൊണ്ട കൂടാരവും.
കൂടാരാങ്കണം യാവേയിൻ ദിവ്യാങ്കണം അതിൽ കരുവേലതൻ ദിവ്യമാം ബലിപീഠം പീഠത്തിലേഴു തിരിയിട്ട് ദീപങ്ങൾ സ്വർണദീപങ്ങൾ വർണ്ണനാളങ്ങൾ സ്വർണദീപങ്ങൾ വർണ്ണനാളങ്ങൾ.
കൽപ്പനകളുടെ ഫലകങ്ങൾ ഉൾക്കൊള്ളുന്ന പേടകം സൂക്ഷിക്കാൻ വേണ്ടി അതിമനോഹരമായ കൂടാരമാണ് മോശ നിർമ്മിച്ചത്. സാക്ഷ്യപേടകം അതിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇസ്രായേലിയർക്ക് ഒരു ആരാധന സ്ഥലമുണ്ടാകുന്നത്. അത് ജനത്തിന്റെ ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളമായിരുന്നു.
കൂടാരത്തിൽ പാർക്കും സാന്നിധ്യം കൂടെ വസിക്കും ദൈവിക സാമീപ്യം കൂട്ടായത്തും വിണ്ടല സായുജ്യം കൂടെ ഗമിക്കും രക്ഷക സാകല്യം കൂടാരത്തിൽ പാർക്കും സാന്നിധ്യം കൂടെ വസിക്കും ദൈവിക സാമീപ്യം കൂട്ടായത്തും വിണ്ടല സായുജ്യം കൂടെ ഗമിക്കും രക്ഷക സാകല്യം.
ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നുമുള്ള പുരോഹിത വംശജരെ വിളിച്ച് അഹ്റോന്റെ നേതൃത്വത്തിൽ അവരിൽ ഏതാനും പേരെ ശുശ്രൂഷകരായും പുരോഹിതരായും മോശ അഭിഷേചിച്ചു.
ശുശ്രൂഷകരാ പുരോഹിത ശ്രേഷ്ഠന്മാർ, അഹ്റോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരായി.
ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. കാനാൻ ദേശത്തിന് സമീപത്തുള്ള മരുപ്രദേശത്ത് അവർ എത്തിക്കഴിഞ്ഞു. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിനൊരുക്കമായി 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെയും വിളിച്ച് തങ്ങൾക്കായി ദൈവം വാഗ്ദാനം ചെയ്ത നാട് പോയി കണ്ടുവരുവാൻ മോശ അവരെ നിയോഗിച്ചു.
മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം, മരതകം, ഇന്ദ്രനീലം, പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം, പത്മരാഗം, ഗോമേദകം, സൂര്യകാന്തം എന്നീ രത്നങ്ങൾ പോൽ വിളങ്ങും ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ.
ജോഷുവ ആയിരുന്നു അവരുടെ നേതാവ്. ജോഷുവയെ പോലെ തന്നെ ദൈവത്തോട് വിശ്വസ്തനും കരുത്തനുമായ കലേബിനെയും നായകനായി അവർ തിരഞ്ഞെടുത്തിരുന്നു. ഇസ്രായേലിലെ നായകന്മാർ ഒത്തുചേർന്ന് കാനാൻ ദേശം കാണാനായി പുറപ്പെട്ടു. 40 ദിവസത്തിന് ശേഷമാണ് അവർ കൂടാരത്തിൽ മടങ്ങിയെത്തിയത്. അവർ പോയി കണ്ട നാടിനെക്കുറിച്ചുള്ള വിവരണം ഇങ്ങനെയായിരുന്നു. ഇതാ, തേനും പാലുമൊഴുകുന്നൊരു നാട്, വളരെ ഫലപുഷ്ടിയുള്ളതും കന്നുകാലി വളർത്തുന്നതിന് സൗകര്യപ്രദവുമായ നാടാണ് അതെന്നത്രേ അവർ വിവരിച്ചത്. നാടിന്റെ സമൃദ്ധിയും ഫലപുഷ്ടിയും തെളിയിക്കാൻ കൊണ്ടുവന്ന അവിടുത്തെ മുന്തിരിക്കുല വളരെ വലുതായിരുന്നു. 2 പേർ കൂടി തണ്ടായത്തിൽ കെട്ടി തോളിലേറ്റിയാണ് ഒരു കുല മുന്തിരി അവർ സ്ഥലത്തെത്തിച്ചത്.
സകല നന്മസ്വരൂപ ജഗദീശ്വരാകിടം കാണിക്കകൾ തവ തിരുസന്നിധി.
കാനാൻ ദേശക്കാർ അതിശക്തന്മാരും ഭയങ്കരന്മാരുമായിരുന്നെന്ന് കണ്ടവർ വിവരിച്ചു. രാക്ഷസന്മാരെ പോലുള്ളവരും കൂട്ടത്തിലുണ്ടായിരുന്നത്രേ. അവരുടെ പട്ടണങ്ങൾ ശക്തമായ കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു. അതിനാൽ തങ്ങൾക്ക് അതൊരിക്കലും പിടിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് ജനങ്ങളുടെ നേതാക്കന്മാർ തന്നെ തീർത്തു പറഞ്ഞു. ശത്രുകരങ്ങളിൽ നിന്നും സംരക്ഷിതരാകാൻ ദൈവം അവർക്ക് വേണ്ടതെല്ലാം നൽകുമെന്ന വാഗ്ദാനം അപ്പോഴേക്കും ഇസ്രായേൽ ജനം മറന്നിരുന്നു.
കർത്താവു കാക്കുന്നു ചിതറാതെ തൻ ജനതയെ, ശത്രുകരങ്ങളിൽ നിന്നും രഹിതീമിൽ ശക്തമായി പൊരുതുന്നു തിന്മ തൻ ശക്തിയെ, സദാ നൽകുന്നവിടുന്ന് വിജയവീഥി തൻ ജനത്തിനായി.
കാനാൻ നാട്ടിലെ വിശേഷങ്ങൾ കേട്ട് ജനങ്ങൾ നഷ്ടധൈര്യരായി. സ്ത്രീകൾ കരയാൻ തുടങ്ങി. കൂടാരത്തിൽ ആകെ ബഹളമായി. ഇനി തങ്ങളെ ഈജിപ്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ പറ്റിയ ഒരു നേതാവിനെ കിട്ടിയാൽ മതിയെന്നായി ജനം. മോശെ ഇനി വേണ്ടെന്നവർക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും വേണ്ടെന്നായി. ജോഷുവായും കലേബും അപ്പോൾ മോശയോട് ചേർന്ന് കൂടാരത്തിൽ നടന്നും ഇരുന്നും ആലോചിച്ചു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ജോഷുവായും കലേബും ജനമധ്യത്തിലേക്ക് വന്നു. അവർ അവരെ സമാശ്വസിപ്പിച്ചു. ഓ ജനമേ, ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നാം ജയിക്കും, നാം മുന്നേറും, നാം വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരും.
നൽകണേ ദൈവമേ മോചനം, പൂർണ മോചനം, നിൽക്കണേ കാവലായി രക്ഷതൻ പാതയിൽ. പാടുന്നു തവ മഹത്വമെന്നും ദൈവമേ, പുകഴ്ത്തുന്നു ഞങ്ങൾ തവ നാമമെങ്ങും.
ജോഷുവായും കലേബും ജനങ്ങളെ നേരിൽ കണ്ട് ധൈര്യമായിരിക്കുവാനും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാനും ആവശ്യപ്പെട്ടെങ്കിലും അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. ജനങ്ങൾ നിരാശരായി. അവർ ദൈവത്തിൽ നിന്നും അകന്നു.
അപഹസിച്ചവർ മോശയെ, പരിഹസിച്ചവർ പിറുപിറുത്തവർ നിന്ദ്യമാ.
ജനത്തിന്റെ നിസ്സംഗതയും വിശ്വാസമില്ലായ്മയും കണ്ട് ദൈവം കുപിതനായി. അവിടുന്ന് അവരെ നശിപ്പിച്ച് വേറൊരു ജനതയെ ഉയർത്തിയെടുക്കുമെന്ന ഘട്ടത്തിലെത്തി. അപ്പോൾ അവിടുത്തെ കാരുണ്യാതിരേകത്തിൽ തൻ്റെ ജനത്തോട് പൊറുക്കണമേ എന്ന് മോശ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന ശ്രവിച്ചു, തൻ്റെ ജനത്തോട് ക്ഷമിച്ചു.
ശാസിച്ചു ദൈവം തൻ ജനത്തെ, ശിക്ഷിച്ചു മഹാമാരിയാ, പിന്നെ കോപിക്കുന്നതിൽ വിമുഖനവിടുന്നു. സ്നേഹത്തിലും കാരുണ്യത്തിലും അത്യുദാരനവൻ.
എങ്കിലും അവരുടെ പാപങ്ങൾക്കൊത്തവിധം ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചു. ജോഷുവായും കലേബും ഒഴികെ 20 വയസ്സിന് മീതെയുള്ളവരാരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചില്ല. 40 വർഷക്കാലം ഇസ്രായേൽ മണലാരണ്യത്തിൽ അലഞ്ഞു നടക്കേണ്ടി വന്നു. പിറുപിറുത്തവരെല്ലാം സമയത്തികവിൽ മരുപ്രദേശത്ത് ഒന്നൊന്നായി മരിച്ചു, അവിടെ അടക്കം ചെയ്യപ്പെട്ടു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. പുറപ്പാടിന്റെ സംഗീത കഥാവിഷ്കാരം വീണ്ടും അടുത്തയാഴ്ചയിൽ.